Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wa sallallahu wa sallama wa baraka wa an'am ala nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. Assalamualaikum warahmatullahi wabarakatuh. Sahodarangale, nammude vishayam ningalkariyam, Kitabu Tauhid. Syekhul Islam Muhammad bin Abdul Wahhab rahimahullah ezhuthulla ariyappetta aqeedayude kitabaanu. Adinu munpu ningal Salasatul Usul padichittullavarana. Aa kitab ezhuthulla adhe muallif, adhe granthakaranaanu nammude ee kitabum ezhuthittullathu. Adhehathinte charithram ningal kettirikkum. Salasatul Usul odu evide ottum athe penna എന്റെ ചരിത്രം നിങ്ങൾ പല പ്രാവശ്യം കേട്ടിരിക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഒരു മുജദ്ദിദായിരുന്നു. ഷിർക്കും ഖുറാഫാത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു നാട്. അത് അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഫലമായി, അള്ളാഹുവിന്റെ ഫദലുകൊണ്ടും തൗഫീഖുകൊണ്ടും 200 വർഷമായി ഇന്നും തൗഹീദിന്റെ ഒരു ഉത്ഭവം പോലെ ലോകത്തിന് മുഴുവൻ തൗഹീദി ദഅവത്ത് എത്തിക്കുന്ന ഒരു കേന്ദ്രമായി നിലനിൽക്കുന്നു. ഇത് യഥാർത്ഥ വിജയകരമായ മൻഹജ്, ദഅവത്തിന്റെ യഥാർത്ഥ രീതി, അത് തൗഹീദിൽ കെട്ടിപ്പടുത്തിയിട്ടുള്ള ദഅവത്താണ് എന്നതിനുള്ള തെളിവാണ്. മറ്റ് പല മാർഗങ്ങളും ഇസ്ലാമിന്റെ വിജയത്തിനു വേണ്ടി, മുസ്ലിങ്ങളുടെ ഇജ്ജത്തിനു വേണ്ടി മുന്നോട്ട് വെച്ച ചിന്തകന്മാരും നേതാക്കന്മാരും ഒക്കെയുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ദഅവത്തുകൾ, അവരുടെയൊക്കെ ആശയങ്ങൾ കുറെ രക്തച്ചൊരിച്ചിലിനും സംഘടനകൾക്കും കാരണമായി എന്നതൊഴിച്ചാൽ യാതൊരു ഗുണവും മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നില്ല. എന്നാൽ ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹവും ആലു സുഊദ് എന്ന് പറയുന്ന രാജകുടുംബവും, അവർ സ്ഥാപിച്ച തൗഹീദിൽ അധിഷ്ഠിതമായ രാജ്യം അള്ളാഹുവിന്റെ ഫദലുകൊണ്ട് തൗഫീഖ് കൊണ്ട് അവർക്ക് കുറ്റങ്ങളില്ലാഞ്ഞിട്ടല്ല. മറ്റെല്ലാ മുസ്ലിങ്ങളെയും പോലെ അവരും തെറ്റുകുറ്റങ്ങളുള്ളവരാണ്. പക്ഷേ തൗഹീദിൽ അവരടിയുറച്ച് നിൽക്കുന്നത് കൊണ്ട് അള്ളാഹു അവരുടെ നിർഭയത്വം നിലനിർത്തുന്നു. ലോകത്ത് ചരിത്രത്തിൽ മറ്റൊരു രാജ്യത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. നമുക്കറിയാം, 200 വർഷമായി ഈ രാജ്യം തുടരുന്നു. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ശക്തികളായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ എടുത്തു നോക്കുക, 100 വർഷത്തിന്റെ പിറകിൽ അവർക്ക് യാതൊരു മേൽവിലാസവുമില്ല. മാത്രമല്ല, ഈ രാജ്യം അതിന്റെ ഭരണം അവിടുത്തെ ഭരണാധികാരികളുടെ മദഹല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് തൗഹീദിൽ പടുത്തുയർത്തിയ ഒരു സമൂഹം. അതിനെ നശിപ്പിക്കാൻ പല ശത്രുക്കളും ശ്രമിച്ചു. ആദ്യത്തെ ഭരണകൂടം ഇബ്ൻ അബ്ദുൽ വഹാബിന്റെ കൂടെ ഉള്ള മുഹമ്മദ് ബിൻ സൗദ് റഹിമഹുള്ള സ്ഥാപിച്ച ഭരണകൂടം, അദ്ദൗലത്ത് സൗദിയത്തുൽ ഊല എന്നറിയപ്പെടുന്ന ഒന്നാം ആലു സൗദ്, അവരെ ഒരു പ്രാവശ്യം അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതാണ് ശത്രുക്കൾ. അധികാരം നഷ്ടപ്പെട്ടു. 20 വർഷം കൊണ്ട് അവർ വീണ്ടും തിരിച്ചു വന്നു. ഇതേ ഭരണാധികാരിയുടെ മകൻ അല്ലെങ്കിൽ പേരക്കുട്ടി. വീണ്ടും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. വീണ്ടും 20 വർഷത്തിന് ശേഷം അതേ ഭരണകൂടം, അതേ ആദർശത്തിൽ, അതേ റൂട്ടിലുള്ള ഭരണം വീണ്ടും തിരിച്ചു വന്നു. ഇങ്ങനെയൊരു പ്രതിഭാസം ലോകത്ത് കാണാൻ സാധിക്കുമല്ലോ. ക്കറിയാം, മറ്റ് പല കൂട്ടരും കമ്മ്യൂണിസ്റ്റ് ഭരണം അത് വന്നു, വലിയ വ്യാമോഹങ്ങൾ, വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട്, അതിന്റെ ഹക്കീക്കത്ത് തിരിച്ചറിഞ്ഞപ്പോൾ ജനങ്ങൾ ആ ഭരണകൂടങ്ങൾക്കെതിരെ പുറപ്പെട്ടു. അവിടെ വീണ്ടും പഴയ മുതലാളിത്തെ വ്യവസ്ഥ തിരിച്ചു വന്നു. ഇതുപോലെ ഓരോ ആദർശങ്ങളും ഒന്നിനും നിലനിൽപ്പില്ല. എന്നാൽ തൗഹീദിൽ പടുത്തുയർത്തിയ ഈ രാജ്യവും സമൂഹവും ഇന്നും നിലനിൽക്കുന്നു. അള്ളാഹു തആല ഇനിയും അവർക്ക് കൂടുതൽ തൗഫീഖ് ചെയ്യുകയും അവരുടെ തെറ്റുകൾ തിരുത്താനുള്ള സൽബുദ്ധി നൽകുകയും ചെയ്യുമാറാകട്ടെ. ഏതായിരുന്നാലും ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹം ഇന്നും ലോകത്ത് മനുഷ്യർക്ക് ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഫലം, അദ്ദേഹത്തിന്റെ ഇസ്ലാഹിന്റെ ഫലം ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദഅവത്തിൽ ആകൃഷ്ടരായി അതിലൊന്ന് പ്രചോദനം ഉൾക്കൊണ്ട മറ്റു പല ഉലമാക്കളും ആണ് ലോകത്തിന്റെ നാനാഭാഗത്തും അദ്ദേഹത്തിന്റെ കാലശേഷം തൗഹീദ് പ്രചരിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, വഹാബികൾ എന്നാണ് മുഅ്ഹിദുകളായ ആളുകൾ പഴയകാലത്ത് അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? ഇദ്ദേഹമാണ് ഇതിന്റെ സ്രോതസ് എന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും തൗഹീദ് പറയുന്നവൻ വഹാബിയാണ്. എന്തുകൊണ്ടാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന് മുവഹ്ഹിദുകളുടെ ഒക്കെ ഹിദായത്തിൽ ഒരു സബബ് ആയിട്ടുണ്ട്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അദ്ദേഹത്തിന്റെ ഈ കിതാബ് ഇത് പഠിക്കൽ ആവശ്യമാണ്. ഒരു പ്രാവശ്യം പഠിച്ചാൽ പോരാ, ഈ കിതാബിന്റെ പഠനം നമ്മൾ നിർത്താൻ പാടില്ല. ഒരു പ്രാവശ്യം ഇത് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വായിക്കണം. അതെന്തുകൊണ്ടാണ്? ഈ ഗ്രന്ഥം എഴുതിയ ഇബിൻ അബ്ദുൽ വഹാബിനോടുള്ള സ്നേഹം കൊണ്ട് അല്ല. അദ്ദേഹം നമ്മൾ സ്നേഹിക്കുന്നു, പക്ഷെ കാരണം അതല്ല. മറിച്ച് ഈ കിതാബിലുള്ളത് ആയത്തുകളും ഹദീസുകളുമാണ്. നമുക്കറിയാം, ഇൽമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് തൗഹീദാണ്. തൗഹീദിനേക്കാൾ വലിയ ഒരു ഇൽമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കിതാബിലുള്ള ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകൾ തൗഹീദിന്റെ ആയത്തുകളാണ്. അതൊക്കെ ഈ കിതാബിലുണ്ട്. റസൂലിന്റെ ഹദീസുകളിൽ ഏറ്റവും അഫ്ളലായ ഹദീസുകൾ തൗഹീദിനെ കുറിച്ച ഹദീസുകളാണ്. അതും അതിന്റെ പ്രധാന ഭാഗം ഈ കിതാബിൽ കാണാം. അതുകൊണ്ട് തന്നെ ഈ കിതാബ് ആവർത്തിച്ച് പഠിക്കണം. ഈ കിതാബിനെ കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. കിതാബു തൗഹീദ് എഴുതിയതിനു ശേഷം പിന്നെ ഇതുപോലെ ഒരു കിതാബ് വേറെ ആരും എഴുതിയിട്ടില്ല തൗഹീദിനെ കുറിച്ച്. ഇത്ര വിശാലമായി തൗഹീദുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക മസാലകളും ഉൾക്കൊള്ളുന്ന ഒരു കിതാബ്, അതും കൂടുതൽ നീട്ടിപ്പരത്താതെ ആയത്തും ഹദീസും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഗുണപാഠങ്ങളും ചുരുങ്ങിയ വാക്കുകളിൽ ആണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ കിതാബിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഞാൻ കൂടുതൽ ആമുഖം നീട്ടുന്നില്ല. ഈ കിതാബിലേക്ക് നമുക്ക് പ്രവേശിക്കാം, ഇത് നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ശരിക്കും മനസ്സിലാക്കാനും തൗഹീദ് നമ്മുടെ തൗഹീദ് പുതുക്കി എപ്പോഴും സജീവമാക്കി നിലനിർത്താനും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അത് പഠിപ്പിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു പൂർണമായ തൗഹീദോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. ബിസ്മി കൊണ്ട് എഴുത്തുകൾ തുടങ്ങുക എന്നുള്ളത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതുന്ന സമയത്ത് എഴുതിയിരുന്നത് ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ റിസാലകൾ കത്തുകൾ ആരംഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് സുന്നത്താണ്. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് وعلى آله وصحبه وسلم ഇതും സുന്നത്തിൽ പെട്ടതാണ്. ഹംദും സലാത്തും പറയുക എന്നുള്ളത്, പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഹംദും റസൂലിന്റെ പേര് സലാത്തും ചൊല്ലുക എന്നുള്ളതും മുസ്തഹബായ കാര്യമാണ്. കിതാബു തൗഹീദ്, കിതാബു അത്തൗഹീദ്, നമുക്കറിയാം കിതാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗ്രന്ഥം. ആ വാക്ക് കിതാബുൻ എന്ന് പറയുന്ന അറബിയിലെ വാക്ക് ഉണ്ടായിട്ടുള്ളത് കാഫ് എന്നുള്ള മൂന്ന് അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഈ മൂന്ന് അക്ഷരങ്ങൾ കൂടി ചേർന്നാൽ ജമാഅ, ഒരുമിച്ച് കൂടിയത് എന്നുള്ള ഒരു അർത്ഥമാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള വാക്കുകൾക്കൊക്കെ അങ്ങനെ ഒരു അർത്ഥമുണ്ടാകും. കതീബ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലുള്ള ഒരു സംഘം, ഒരു ട്രൂപ്പ്, അതിനാണ് കതീബത്ത് എന്ന് പറയാം. അപ്പോൾ കിതാബ് എന്ന വാക്ക് വരാനുള്ള കാരണം അക്ഷരങ്ങൾ കൂടി ചേർന്ന്, വാക്കുകൾ കൂടി ചേർന്ന്, ജുമ്ലകൾ കൂടി ചേർന്നിട്ടാണ് കിതാബുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കിതാബ് എന്ന് പറയുന്നത്. ഇനി ഈ കിതാബിന്റെ വിഷയം അദ്ദേഹം തന്നെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്, കിതാബു അത്തൗഹീദ്, തൗഹീദിന്റെ കിതാബ്. ഈ കിതാബിൽ പറയുന്ന വിഷയം തൗഹീദാണ് എന്നർത്ഥം. വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ എഴുതിയിട്ടുള്ളത് വഖൗലുല്ലാഹി എന്നുമുണ്ട് വഖൗലില്ലാഹി, രണ്ട് രൂപത്തിലും വായിക്കാം. വഖൗലുല്ലാഹി എന്നാണെങ്കിൽ കിതാബു തൗഹീദ് എന്നതോടുകൂടി ആ സെന്റൻസ് അവസാനിച്ചു. കിതാബു തൗഹീദ് പിന്നെ വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത സെന്റൻസ്. അതല്ല വഖൗലില്ലാഹി എന്നാണെങ്കിൽ കിതാബു തൗഹീദി വഖൗലില്ലാഹി, തൗഹീദിന്റെയും അല്ലാഹുവിന്റെ ഈ പറഞ്ഞ ആയത്തിന്റെയും വിഷയത്തിലുള്ള കിതാബ് എന്നായിരിക്കും അർത്ഥം. അപ്പൊ രണ്ട് രൂപത്തിൽ അത് വായിക്കാം എന്നതിനാണ് ആ രണ്ട് ഹറക്കത്തും കൊടുത്തിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഈ ആയത്തിന്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിലെ കിതാബ്. ഈ ആയത്ത് എന്താണ് തൗഹീദ് എന്ന് വിശദീകരിക്കുന്ന ആയത്താണ്. നമുക്കറിയാം ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നിനെയും ഇൻസിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിഅബ്ദൂൻ എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അത്രയാണ് മത്തനിൽ ഈ കിതാബിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആയത്തിന്റെ പൂർണ്ണരൂപം മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ, അവരിൽ നിന്ന് ഞാൻ റിസ്ക് ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, തീർച്ചയായും അല്ലാഹു ആകുന്നു എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ, ദുൽ ഖുവ്വത്തിൽ മതീൻ, വളരെ വലിയ ഖുവ്വത്തുള്ളവൻ, അതിശക്തൻ. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാനതിന്റെ അർത്ഥം അറബിയിൽ തന്നെ പറയാം. നിങ്ങൾ ഇവിടെ പഠിക്കുന്നവരാണ്, ഇത് മദ്രസയാണ്, അതുകൊണ്ട് ഈ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെക്കാത്ത ഇൽമ് നമുക്ക് ഉപകരിക്കുകയില്ല. ഗാലിബൻ, അധികവും ഉപകാരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒക്കുല്ലു സിരിൻ ജാവസൽ ഇസ്നൈനി ഷാഅ, ഒരു കവി പറഞ്ഞിട്ടുള്ളത് കുല്ലു സിരിൻ ജാവസൽ ഇസ്നൈനി ഷാഅ വകുല്ലു ഇൽമിൻ ലൈസ ഫീ അൽഖർത്താസി ദാഅ. ഏതൊരു രഹസ്യമാണോ രണ്ടാളെ കടന്നുപോകുന്നത്, രണ്ടാൾ കഴിഞ്ഞു മൂന്നാമത്തെ ഒരാൾ അറിഞ്ഞത്, ഷാഅ അത് പരന്നു കഴിഞ്ഞു, അത് പ്രചരിച്ചു കഴിഞ്ഞു, രണ്ടോ മൂന്ന് ആളുകളെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് മാത്രമായിട്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാൾ മാത്രം അറിയുന്നതാണ് രഹസ്യം, മൂന്നാമത്തെ ഒരാൾ അറിഞ്ഞാൽ പിന്നെ അത് പരസ്യമായതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ വകുല്ലു ഇൽമിൻ ലൈസ ഫിൽ ഖർത്താസ്, കടലാസിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഇൽമൊക്കെ വാഅ, അത് പാഴാവാനുള്ളതാണ്, അത് മറക്കും, അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എഴുതി വെക്കുക. ഈ ആയത്തിലുള്ള വാക്കുകൾ, ഒന്ന് അൽജിൻ, നമുക്കറിയാത്ത വാക്കുകൾ, അൽജിന്നു അറിയാത്തെന്ന് പറഞ്ഞാൽ സാധാരണ വളരെ പരിചയമുള്ള വാക്കുകളല്ലാത്ത ബാക്കിയുള്ള വാക്കുകൾ. അൽജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആലമുൻ മുസ്തതിറുൻ അനിൽ അൻവാർ, ആലമുൻ മുസ്തതിറുൻ അൻ അൽ അൻവാർ, കാഴ്ചയിൽ നിന്ന് മറഞ്ഞ ഒരു ലോകം, മനുഷ്യന്റെ കാഴ്ചയിൽ പെടാത്ത ഒരു ലോകം. റാഷിദ്ണ്ടോ? ആലമുൻ മുസ്തതിറുൻ അനിൽ അൻവാർ, കണ്ണിൽ പെടാത്ത ഒരു ലോകം. അൽ ഇൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബനു ആദം, ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ് അൽ ഇൻസ്. അൽ ഇൻസ് എന്ന് പറഞ്ഞാൽ ബനു ആദം. എന്ന് പറഞ്ഞാൽ യുവഹിദൂൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു. ഇനി എന്താണ് ഇതിൽ അറിയാനുള്ള വാക്ക്? യഅബുദൂൻ എന്നതിൽ ഇബാദത്ത് എന്നൊരു വാക്കുണ്ട്, ഇബാദത്തിൽ നിന്നാണ് യഅബുദൂൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അറിയപ്പെട്ട തഅരീഫ്, നിർവചനം ഷെയ്ഖുൽ ഇസ്ലാം അബുൽ അബ്ബാസ് അഹമ്മദ് ഇബ്നു ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ റഹിമഹുള്ള, അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിർവചനം, അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ, നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും, ഇസ്മുൻ ജാമിഉൻ, വിശാലമായ ഒരു വാക്കാണ്, സമഗ്രമായ ഒരു വാക്കാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുള്ള, അല്ലാഹു ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനും പറയാവുന്ന, വയർല്ലാഹു അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും പറയാവുന്ന ഒരു പേരാണ്. അതെന്തൊക്കെയാവാം? മേൽ അഖ്വാൽ, വാക്കുകളാവാം, വൽ അഅമാൽ പ്രവൃത്തികളാകാം, അല്ലാഹിറ ബാഹ്യമായി കാണുന്ന രൂപത്തിലാവാം, വൽ ബാത്തിന പുറത്തേക്ക് കാണാത്ത ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങളാവാം. അപ്പൊ ഇബ്നു തൈമിയ റഹ്മഹുള്ള ഇബാദത്തിന് എല്ലാ ഇബാദത്തും ഈ നിർവചനത്തിൽ ഉൾപ്പെട്ടു. അത് മനസ്സിലുള്ള ചിന്തകളാവാം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അതുപോലെ മുഅ്മിനീങ്ങളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ദീനിന്റെ ശിആറുകളോടുള്ള തഅളീം, ബഹുമാനം, അതുപോലെ കുഫറിനോടും കുഫാറുകളോടുമുള്ള വെറുപ്പ്, ഇതൊക്കെ കൽബിലുള്ള ഇബാദത്തുകളാണ്, ബാത്തിനായിട്ടുള്ള ഇബാദത്തുകളാണ്. ലാഹിറായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമസ്കാരം, ഹജ്ജ്, ഇങ്ങനെയുള്ള അമലുകൾ. പിന്നെ വാക്കുകൾ ഇബാദത്തിൽ ഉൾപ്പെടും, സലാം പറയുന്നത്, ഷഹാദത്ത് കലിമ ചൊല്ലുന്നത്, ദിക്റുകൾ പറയുന്നത്, ഖുർആൻ ഓതുന്നത്, ഇതൊക്കെ നാവുകൊണ്ടുള്ള ഇബാദത്തുകളാണ്. അമലുകളായിട്ടുള്ള ഇബാദത്തുകൾ, നമ്മൾ പറഞ്ഞ നമസ്കാരവും ഹജ്ജും അതല്ലാത്ത മറ്റ് എല്ലാ ശാരീരികമായി ചെയ്യുന്ന അമലുകളും അതിലുൾപ്പെടും. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്ത്. ഇബാദത്ത് എന്നുള്ള വാക്ക് ഖുർആനിലോ ഹദീസിലോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതാനും ചില ബാഹ്യമായ പ്രവൃത്തികൾ മാത്രമല്ല ഉണ്ടാകേണ്ടത്, നേരെ മറിച്ച് വിശാലമായൊരു വാക്കാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹു എന്നെ രക്ഷിക്കും എന്നുള്ള സിഖത്ത്, ഉറച്ച വിശ്വാസം, അള്ളാഹുവിലുള്ള തവക്കുൽ, ഇതൊക്കെ ഉൾപ്പെടുന്ന വാക്കാണ് ഇബാദത്ത് എന്നുള്ളത്. അതാണ് ഇബാദത്തിന്റെ അർത്ഥം. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, റിസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ഖ് എന്ന് പറഞ്ഞാൽ കുല്ലു മാ യുൻതഫഉ ബിഹി, ഉപകാരമുള്ള എല്ലാ സാധനങ്ങളും, മനുഷ്യന് ഉപകാരമുള്ള എല്ലാം, അതാണ് റിസ്ഖ് എന്ന് പറയുന്നത്. ആ ഉപകാരം ഹലാലായ ഉപകാരമായിരിക്കാം, ഹറാമായ ഉപകാരമായിരിക്കാം. ഇപ്പൊ കള്ള് എന്ന് പറയുന്നത് അതിൽ ഒരു മൻഫഅത്തുണ്ട്, ഉപകാരമുണ്ട്. ആ ഉപകാരം എന്താണ്? ഫീഹിമ ഇസ്മും കബീറുൻ വമനാഫിഉ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. വഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, പക്ഷെ അതിന്റെ ഉപദ്രവമാണ് കൂടുതൽ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ മനുഷ്യന് ഉപകാരമുണ്ടോ അതൊക്കെ റിസ്ക് എന്നതിൽ ഉൾപ്പെടും. അത് ബാഹ്യമായി കാണുന്ന വസ്തുക്കളാവാം, ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളാവാം. അതുമാത്രമല്ല, മാനസികമായ ആന്തരികമായ റിസ്ക്കും ഉണ്ട്. അള്ളാഹു തരുന്ന മനസ്സമാധാനം, അതുപോലെ ദീനിലുള്ള വിശ്വാസം, ഇതൊക്കെ റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉപകാരമുള്ള എല്ലാം. അള്ളാഹു തആല റിസ്ക് മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇനി അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ്, ഇന്നല്ലാഹു വറസ്സാഖു, അർറസ്സാഖ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ്. എന്താണ് അർറസ്സാഖ് എന്ന് പറഞ്ഞാൽ? കസീറുർ റിസ്ഖി ലിഖൽഖിഹി, തന്റെ സൃഷ്ടികൾക്ക് ധാരാളമായി റിസ്ക് കൊടുക്കുന്നവൻ. ഈ ലോകത്തുള്ള ഓരോ ജീവിയും അതിന് അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. കടലിനടിയിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, അതുപോലെ തന്നെ മാളത്തിൽ കഴിയുന്ന, മനുഷ്യന് കാണാൻ സാധിക്കാത്ത ജന്തുക്കളുണ്ട്, ഉറുമ്പുകളുണ്ട്, എത്ര എത്ര കോടി കണക്കിന് ജീവികൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. ഇവക്കൊക്കെ റിസ്ക് കൊടുക്കുന്ന ആരാണ്? അതാണ് കസീറു റിസ്ഖ്, ധാരാളം റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ടാണ് അർ റസ്സാഖ് എന്ന് പറഞ്ഞത്. ഫഅൽ എന്ന രൂപത്തിലുള്ള ഇസ്മ് മുബാലഖത്തിന്റെ രൂപമാണ്, അഥവാ ധാരാളം എന്ന അർത്ഥത്തിൽ പറയുന്നത്. കദ്ദാബ് എന്ന് പറഞ്ഞാൽ ധാരാളം കളവ് പറയുന്നവൻ. അർ റസ്സാഖ് എന്നുള്ളത് അള്ളാഹു തആലയുടെ ഇസ്മാണ്. അതിന്റെ അർത്ഥം കസീറു റിസ്ഖി, ധാരാളമായി റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ എന്ന് പറഞ്ഞാൽ സാഹിബുൽ ഖുവ, ദു എന്ന് അറബിയിൽ പറഞ്ഞാൽ സാഹിബ്, ഒന്നിന്റെ അവകാശി, ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഒരു സംഗതി അത് ഉള്ളവൻ എന്നാണ് അർത്ഥം. ദു മാലിൻ എന്ന് പറഞ്ഞാൽ പണമുള്ളവൻ. ദു ഹസബിൻ, നല്ല പാരമ്പര്യമുള്ളവൻ. ദു ജമാലിൻ, സൗന്ദര്യമുള്ളവൻ. ഇന്നല്ലാഹു വറസ്സാഖു ദുൽ ഖുവ, ശക്തിയുള്ളവൻ. ഖുവത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു മലയാളം വാക്ക് പോലെ ആയിട്ടുണ്ട്. നമ്മൾ പറയും ഖുവത്ത് ഇല്ല എന്ന് പറയും. അൽ മതീൻ എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഖുവ, നല്ല ശക്തിയുള്ളവൻ, വളരെയധികം ശക്തിയുള്ളവൻ. ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ദുൽ ഖുവ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ. അൽ മതീൻ എന്ന് പറഞ്ഞാൽ നല്ല ധാരാളമായ ശക്തിയുള്ളവൻ. ഇത് അള്ളാഹുവിന്റെ ഇസ്മകളാണ്. അപ്പൊ ഇത്രയും വാക്കുകളാണ് ഈ ആയത്തിലുള്ള ഗരീബ്. അറബിയിൽ ഗരീബ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത വാക്ക് എന്നല്ല, സാധാരണ ഉള്ള വളരെ ലളിതമായ വാക്കുകളല്ലാത്ത, കുറച്ച് പരിചയക്കുറവ് തോന്നുന്ന വാക്കുകൾ. ഇനി ഈ ആയത്തിന്റെ ഗുണപാഠങ്ങൾ, ഇതിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, അതാണ് ഈ ആയത്തിലൂടെ ഇദ്ദേഹം ഉദ്ധരിക്കാൻ തന്നെയുള്ള കാരണം. അൻ ഹിക്മത മിൻ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്, ജിന്നിനെയും ഇൻസിനെയും അള്ളാഹു സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ഹിക്മത്ത്, അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ്? ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ, ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് മാത്രമായി ഇബാദത്ത് ചെയ്യാനല്ലാതെ. ഇവിടെ ഈ മാത്രം എന്നുള്ള അർത്ഥം എവിടെ നിന്നാണ് കിട്ടിയത്? അത് മറ്റ് തെളിവുകളിൽ നിന്ന് കിട്ടുന്നതാണ്. അഥവാ ഒരാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, എന്നാലേ അതിനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയുകയുള്ളൂ. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ കാഫിറൂനിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നില്ല. നമുക്കറിയാം മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, മക്ക മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു, അവർക്ക് പല ഇബാദത്തുകളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അള്ളാഹുവിനുള്ള ഇബാദത്തല്ല. കാരണം അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മറ്റ് ഇലാഹുകൾക്ക് അവയുടെ ആരാധകന്മാർ ചെയ്യുന്ന ഇബാദത്ത് പോലെയല്ല. അവർക്ക് ഒന്നിലധികം ഇലാഹുകൾ ആരാധിക്കാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാണെങ്കിലേ അതിന് ഇബാദത്ത് എന്ന് പറയുകയുള്ളൂ. ഒരാൾക്ക് 10 സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല, അതിന് വ്യഭിചാരം എന്നാണ് പറയുക. അതിന് ഇസ്ലാമിൽ നിക്കാഹ് എന്ന് പറയുകയില്ല. അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാണെങ്കിലേ അവൻ അള്ളാഹുവിനെ ആരാധിച്ചു, ഇബാദത്ത് ചെയ്തു എന്ന് പറയുകയുള്ളൂ. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ ഇതാണ് അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ ഹിക്മത്ത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണ്. അത് നമ്മൾ ഈ ദുനിയാ ആസ്വദിക്കാൻ വേണ്ടിയല്ല. നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ സുഖങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയല്ല, എന്തെങ്കിലും അധികാരം നേടാൻ വേണ്ടിയല്ല. അതൊക്കെ ഈ ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചത് ഇവിടെ വലിയൊരു പരീക്ഷണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം നടക്കാൻ വേണ്ടിയുള്ള സഹായകങ്ങളായിട്ടുള്ള ഘടകങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതൊക്കെ. സമ്പത്തായാലും ഭാര്യമാരായാലും മക്കളായാലും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്നത് മാത്രമാണ്. അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ദുനിയാവിൽ മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടാകും. ഞാൻ ജീവിക്കുന്നത് വെറുതെയാണ് എന്നവന് തോന്നുകയില്ല. ഏത് സാഹചര്യത്തിലായാലും ചില ആളുകൾക്ക് ദാരിദ്ര്യം ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്നവർക്ക് തോന്നും. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? അവർ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ ഇനിയൊരു അർത്ഥമില്ല, ഇത്ര വലിയ ദാരിദ്ര്യം വന്നു, കടങ്ങളുണ്ടായി, ഇനി ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? പലർക്കും ആ കടം വീട്ടാനും സാധിക്കും, പക്ഷേ ഇത്ര വലിയൊരു സംഖ്യ ഇത് വീട്ടിക്കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഒരു വയസ്സനായിട്ടുണ്ടാകും. അപ്പൊ ഇത്രയും കാലം എനിക്കിനി ജീവിതം ആസ്വദിക്കാൻ എന്തായാലും സാധിക്കില്ല എന്നായിരിക്കും അയാളുടെ ചിന്ത. അപ്പൊ ഇനി മരിക്കാം എന്ന് തീരുമാനിക്കും. അങ്ങനെ ധൈര്യമില്ലാത്തവൻ മരിച്ചതുപോലെ ജീവിക്കും, അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായ നിരാശയായിരിക്കും. അങ്ങനെ ഒരു നിരാശ ഒരു മുഅ്മിൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അവന്റെ ജീവിതത്തിലുള്ള ആത്യന്തിക ലക്ഷ്യം, അടിസ്ഥാനപരമായ ഹിക്മത്ത്, അവനെ അള്ളാഹു പടച്ചുവിട്ടത് എന്തിനുവേണ്ടിയാണ്? അവ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്തിന്റെ രൂപം പല അവസരങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, അള്ളാഹു തആല ഒരു മനുഷ്യന് പലതരത്തിലുള്ള ഉബൂദിയത്ത്, പലതരത്തിലുള്ള അടിമപ്പണി അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കും. അത് ആ പണിക്കനുസരിച്ച്, ചെയ്യുന്ന അമലിനനുസരിച്ച് അവന്റെ സ്ഥാനം വ്യത്യാസപ്പെടും. ഒരാൾക്ക് നല്ല കടുത്ത തണുപ്പിൽ, കൊടും തണുപ്പാണ്, വെള്ളം തൊടാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള സമയത്ത് വുളു ചെയ്യണം നമസ്കരിക്കാൻ. ശരീരത്തിന് വലിയൊരു ഉപദ്രവം വരുമെങ്കിലും ഉദറുണ്ട്. പക്ഷേ സാധാരണഗതിയിലുള്ള തണുപ്പാണെങ്കിൽ അവന് രോഗം വരികയില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ വുളു ചെയ്യണം. അത് ഒരു അബൂദിയത്താണ്, അള്ളാഹുവിനുള്ള ഒരു അബൂദിയത്താണ്, ഒരു അടിമവേല, അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു പണിയാണ്. അതുപോലെ ചൂടുള്ള സമയത്ത് വുളു എടുക്കാൻ ഒരാൾക്ക് മനസ്സിൽ താല്പര്യമുണ്ടാകും. വുളു എടുക്കാൻ സമയം ആയോ നോക്കും നമസ്കരിക്കാൻ വേണ്ടി. അതും അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്. പക്ഷേ ഇത് രണ്ടും ഒരുപോലെയല്ല. ഈ കഷ്ടപ്പെടുന്നവൻ പ്രതിഫലം കൂടുതലുണ്ട്. ഇതുപോലെ ഓരോ സാഹചര്യങ്ങളിലും ഏത് സാഹചര്യം വന്നാലും ചിലപ്പോ നമ്മുടെ സ്ഥാനം ഉയരുക മാത്രമാണ് ചെയ്യുക പ്രയാസങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ ഒരിക്കലും വിഷമിക്കാനില്ല. അവന് കടം കയറിയാൽ അവൻ കടം വീട്ടുക എന്നുള്ള ഇബാദത്തിലാണ്. അവന് കടമൊന്നുമില്ല, നല്ല സമ്പത്തുണ്ടെങ്കിൽ തന്റെ സമ്പത്ത് അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മനസ്സിൽ അള്ളാഹുവിന് ശുക്ര ചെയ്യുക, അള്ളാഹുവിന്റെ നിഅമത്ത് മറ്റുള്ളവരോട് എടുത്തു പറയുക, അള്ളാഹുവിന്റെ അടിമകളായ മറ്റുള്ളവർക്ക് കഴിയുന്ന പോലെ സഹായം ചെയ്യുക എന്നുള്ള ഇബാദത്തിലായിരിക്കും. ഇങ്ങനെ ഏത് സാഹചര്യത്തിനും ഒരു മുഅ്മിൻ ഇബാദത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം മനസ്സിലാക്കുന്നത് ഒരാൾക്ക് റാഹത്തുണ്ടാക്കുന്നതാണ്. മാത്രമല്ല നാളെ പരലോകത്ത് അവന് വിജയിക്കാൻ ഇത് മനസ്സിലാക്കിയേ തീരുകയുള്ളൂ. ഒരാൾക്ക് ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ച് ബോധമില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കുക? നമുക്ക് സാധാരണ പറയാറുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് പഠിക്കുന്നത് എന്നൊരു ബോധമില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഭാവിയെക്കുറിച്ചൊരു പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവുമില്ല. അവർ ഒരു നിലക്കും അവരെ നന്നാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. കാരണം അവർക്ക് ഒരു ലക്ഷ്യം ജീവിതത്തിലില്ല. നേരെ മറിച്ച് ഒരു ലക്ഷ്യമുള്ളവൻ അവൻ അതിനനുസരിച്ച് അധ്വാനിക്കും. ഇത് അറിയപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നമുക്ക് അറിയിച്ചു തരികയാണ്. ലിയഅബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അടുത്തതായി ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഇസ്ബാത്തു വുജൂദിൽ ജിൻ, ജിന്ന് എന്ന് പറയുന്ന ഒരു വർഗം, ഒരു സൃഷ്ടി അള്ളാഹുവിനുണ്ട്, അവരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം ചില ആളുകൾ ഇത് നിഷേധിക്കുന്നവരുണ്ട്. ആധുനികത തലക്ക് പിടിച്ചിട്ട് ഇത് നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ജിന്ന് എന്ന് പറഞ്ഞാൽ ആദിവാസികളാണ്, അല്ലെങ്കിൽ അപരിഷ്കൃതരായ ബദുക്കളായ ആളുകളാണ്, അങ്ങനെ പ്രത്യേകിച്ച് സൃഷ്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അത് ശരിയല്ല. കാരണം ഇവിടെ അള്ളാഹു തആല അൽജിന്ന വൽ ഇൻസ രണ്ട് വർഗങ്ങളായി മനുഷ്യരെയും ജിന്നിനെയും കുറിച്ച് പറയുകയുണ്ടായി. അപ്പം മനുഷ്യന് പുറമെ അൽജിൻ എന്ന് പറയുന്ന ഒരു വർഗം ഈ ലോകത്തുണ്ട്. ജീം, നൂൻ, നൂൻ ഈ മൂന്നക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടാണ്, ഒരു ജീമും രണ്ട് നൂനും അത് കൂടിയിട്ടാണ് ഈ വാക്കുണ്ടായിട്ടുള്ളത്. ഈ മൂന്നക്ഷരങ്ങൾ കൂടി ഉണ്ടായിട്ടുള്ള വാക്കുകൾ ഒക്കെ അൽ ഇസ്തിതാർ മറിഞ്ഞിരിക്കുക എന്ന ഒരു ആശയം അതിലുണ്ടായിരിക്കും. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അർത്ഥങ്ങളായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾക്കൊക്കെ ഉണ്ടാവുക. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അൽ ജന്ന സ്വർഗം, എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? സ്വർഗം എന്ന് പറയുന്നത് അതിലുള്ള തോട്ടങ്ങൾ കൊണ്ട്, അതിലുള്ള മനോഹരമായ വൃക്ഷങ്ങൾ കൊണ്ട് അത് പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് പുറത്തു നിൽക്കുന്ന ആൾക്ക് ഉള്ളിലേക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അൽജുന്ന യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പരിച, അതിനകത്തിരിക്കുന്ന ആൾ മറിഞ്ഞിരിക്കും. അതുപോലെ അൽ ജനീൻ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന്, ഗർഭസ്ഥ ശിശുവിന് ജനീൻ എന്നാണ് പറയുക, പുറത്തേക്ക് കാണാൻ സാധിക്കുകയില്ല. മജ്നൂൻ ബുദ്ധി മറിഞ്ഞുപോയ ആളാണ്, അവന്റെ ബുദ്ധി പുറത്തേക്ക് കാണുന്നില്ല, അതുകൊണ്ട് ഉപയോഗമില്ല. ഇങ്ങനെ ഈ വാക്കുകൾക്കൊക്കെ അൽ ഇസ്തിതാർ എന്നൊരു അർത്ഥമുണ്ടാകും. ജിന്ന് എന്ന് പറയുന്ന വർഗം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇന്നഹു യറാക്കും ഹു വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. ഇബ്ലീസിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്, അവനും അവന്റെ കൂട്ടുകാരും അവന്റെ ആളുകളും നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണാത്ത നിലക്ക്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് കമാലു ഗിനല്ലാഹി അസ വജൽ, അള്ളാഹുവിന്റെ ഗിന, അള്ളാഹുവിന്റെ ഐശ്വര്യത്തിന്റെ കമാൽ, പൂർണത. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയ, അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് അൽ ഗനിയു എന്നുള്ളത്. വല്ലാഹു ഹുവൽ ഗനിയു, അള്ളാഹു ആകുന്നു അൽ ഗനി. വ അൻതുമുൽ ഫുഖറ, നിങ്ങൾ ആവശ്യക്കാരാകുന്നു. എല്ലാ മനുഷ്യരും, മനുഷ്യന്റെ ഒരു വസ്ഫുൻ ദാതി, അവന്റെ ശരീരത്തിലുള്ള അവനെ വിട്ടുപിരിയാത്ത ഒരു വസ്ഫാണ്, ഒരു ഗുണമാണ് ഫഖർ എന്നുള്ളത്. മനുഷ്യൻ ആവശ്യക്കാരനാണ്, എത്ര വലിയ സ്ഥാനത്തെത്തിയാലും എത്ര സമ്പന്നനായാലും മനുഷ്യൻ ഫക്കീറാണ്. ഒരു കാര്യത്തിനല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ അവൻ ഫക്കീറായിരിക്കും. സമ്പത്തിന്റെ കാര്യത്തിൽ അവൻ സ്വാശ്രയനാണെങ്കിൽ, ആരെയും ആവശ്യമില്ലെങ്കിൽ, അവന് അവന്റെ ശരീരത്തിന് രോഗമുണ്ടാകും, അതിനവൻ ഒരു വൈദ്യരെ ആവശ്യമുള്ളവനാണ്. അവൻ അതിലും ആവശ്യക്കാരനല്ലെങ്കിൽ അവൻ വൈകാരികമായി, അവന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ അവന്റെ മാതാപിതാക്കളും ഭാര്യമാരും മക്കളും ഒക്കെ അവൻ ആവശ്യമാണ്. ഒരു പിതാവ് എത്ര വലിയ സമ്പന്നനാണെങ്കിലും ചെറിയ ബുദ്ധിയില്ലാത്ത അവന്റെ കുട്ടിയെ കാണാതെ അവന് സമാധാനമില്ല. അവന്റെ മാനസികമായി ഫക്കീറാണ്. ഈ കുട്ടിയില്ലാതെ അവൻ ജീവിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഗനിയു, അവനാകുന്നു ഒന്നും ആവശ്യമില്ലാത്തവൻ, അവന് ഒരു ഫക്കറുമില്ല. ഇതാണ് മൂന്നാമത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് ഞാൻ റിസ്ക് ഉദ്ദേശിക്കുന്നില്ല എന്നതിൽ നിന്നാണ് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ഒരു നിലക്കുള്ള റിസ്ക്കും പ്രതീക്ഷിക്കുന്നില്ല. അത് ഭൌതികമായ വസ്തുക്കളാവട്ടെ, ഇങ്ങനെയുള്ള മാനസികമായ കാര്യങ്ങളാവട്ടെ, ഒരു നിലക്കുമുള്ള റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. നാലാമത്തെ ഫായിദ, നാലാമത്തെ കാര്യം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, അന്ന മസ്ദറു റിസ്ഖി മിനല്ലാഹി, റിസ്ഖിന്റെ സ്രോതസ്സ് അള്ളാഹുവിൽ നിന്നാണ്. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ സബബുകൾ അവൻ ചെയ്താലും അവന്റെ റിസ്ക് വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹു ഹുവർ റസ്സാഖ്, അള്ളാഹുവാണ് റസ്സാഖ്. നമ്മൾ എത്ര പണിയെടുത്താലും, നമ്മൾ എത്ര ബുദ്ധി ഉപയോഗിച്ചാലും റിസ്ക് ആത്യന്തികമായി അള്ളാഹു നിശ്ചയിച്ചതേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ ഫായിദ, ഇസ്മാതു ഇസ്മൈനി മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിന്റെ അസ്മാ അൽ ഹുസ്നയിൽപ്പെട്ട, മനോഹരമായ ഇസ്മകളിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ, അർറസ്സാഖ് അൽ മതീൻ എന്നുള്ള രണ്ട് ഇസ്മുകൾ, അർറസ്സാഖ് അൽ മതീൻ എന്നുള്ള രണ്ട് ഇസ്മുകൾ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്ത് വഖൗലുഹു, അവിടെയും വഖൗലിഹി എന്ന് വായിക്കാം. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാവുമ്പോൾ കിതാബു തൗഹീദും തൗഹീദിന്റെയും ഈ പറയുന്ന ആയത്തുകളുടെ വിശദീകരണവും ആയിട്ടുള്ള കിതാബ് എന്നായിരിക്കും അർത്ഥം. وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنِ اعْبُدُوا اللَّهَ وَاجْتَنِبُوا الطَّاغُوتَ. وَلَقَدْ بَعَثْنَا തീർച്ചയായും നാം നിയോഗിച്ചിട്ടുണ്ട് ഫി കുല്ലി ഉമ്മ, ഓരോ സമുദായത്തിലും റസൂലൻ, ഒരു റസൂലിനെ, അനിഅബ്ദുല്ലാഹ, എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി. അവിടെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി എന്നാണ് അർത്ഥം. കാരണം നമുക്കറിയാം അൽ ഖുർആൻ യുഫസ്സിർ ബഅ്ദുഹു ബഅ്ദ, ഖുർആന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ടാകും. അള്ളാഹു തആല ഒരു സ്ഥലത്ത് ഉഅബ്ദുല്ലാഹ അല്ലെങ്കിൽ ലിഅബ്ദൂൻ, എന്നെ ആരാധിക്കുക, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ, ഇബാദത്തുല്ലാഹി, അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന വാക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇബാദത്തുല്ലാഹി വഹ്ദഹു, അവനെ മാത്രം എന്നാണ്. മാത്രം എന്നതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാതെ ഒരാൾ നമസ്കരിച്ചൊരു കാര്യമുണ്ടോ? അപ്പൊ നമസ്കരിക്കുക എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും വുളു എടുക്കണം എന്ന് പറഞ്ഞിട്ടല്ല. പക്ഷെ നമുക്കറിയാം വുളു ഇല്ലാത്ത നമസ്കാരം എന്നതിന് പറയുകയില്ല. അതൊരു നാടകം, ഒരു അഭിനയം, വ്യായാമം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നതുപോലെ ഇവിടെയും ഉദ്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വജ്തനിബു ത്വാഗൂത്, പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു അള്ളാഹു, ത്വാഗൂത്തിനെ, അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും ആരാധ്യ വസ്തുക്കളുമാണ് ത്വാഗൂത്, അതിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്ന് പറയാൻ വേണ്ടി എല്ലാ ഉമ്മത്തിലും റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഈ ആയത്ത് സൂറത്ത് നഹലിലുള്ള ആയത്താണ്. അതിന്റെ ബാക്കി ഇങ്ങനെയാണ്, ഫമിൻഹും മൻ ഹദല്ലാഹ്, അങ്ങനെ അക്കൂട്ടരിൽ, ആ സമുദായങ്ങളിൽ ചിലരെ അള്ളാഹു ഹിദായത്തിലാക്കി. ഫമിൻഹും മൻ ഹഖത്ത് അലൈഹി ദലാല, മറ്റു ചിലർക്ക് ദലാലത്ത് നിർബന്ധമായി. ഫസീറു ഫിൽ അർദി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുക, കളവാക്കിയ നിഷേധികളുടെ ആഖിബത്ത്, അവരുടെ അന്തിമ ഫലം, പരിണതി എന്തായിരുന്നു എന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇതിലുള്ള വാക്കുകൾ ബഅസ്ന എന്ന് പറഞ്ഞാൽ അർസൽന, പറഞ്ഞയച്ചു എന്ന്, നിയോഗിച്ചു. സാധാരണ അർസല എന്നുള്ള വാക്കാണ് നമുക്ക് പരിചയം. ബഅസ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ. ഈ പിന്നെ റസൂലൻ, വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ, റസൂൽ എന്ന് പറഞ്ഞാൽ മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ വഉമിറ ബിതബ്ലീഗിഹി. മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ, ഏത് ഒരാൾക്കാണോ ഒരു ശറഅ് അള്ളാഹു വഹിയായിട്ട് കൊടുത്തത്, പുതിയ ഒരു ശറഅ്, ഒരു നിയമവ്യവസ്ഥ, ഒരു ശരീഅത്ത് ആർക്കൊക്കെയാണോ അള്ളാഹു കൊടുത്തിട്ടുള്ളത് അയാളാണ് റസൂൽ. വഉമിറ ബിതബ്ലീഗിഹി, അതിന്റെ തബ്ലീഗ്, അത് ജനങ്ങൾക്ക് എത്തിക്കുക എന്നതും അദ്ദേഹത്തിന് ബാധ്യതയാണ്. ഈ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുള്ള ആളാണ്, ഈ രണ്ട് കാര്യങ്ങൾ ഒത്തിട്ടുള്ള ആളാണ് റസൂൽ എന്ന് പറയുന്നത്. മൻ ഊഹിയ ഇലൈഹി ബിശറഅ്, അയാൾക്കൊരു ശറഅ് അള്ളാഹു കൊടുത്തിരിക്കും. ഉമിറ ബിത്തബ്ലീഗ്, തബ്ലീഗ് എന്നുള്ള ദൌത്യം, ആ ശറഅ് പ്രചരിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കും. ഇതാണ് റസൂൽ. നബി എന്ന് പറഞ്ഞാൽ എന്താണ്? നബി എന്ന് പറഞ്ഞാൽ മൻ അമറഹു അല്ലാഹു ബിദ്ദഅവതി ഇലാ ശരീഅത്തി മൻ കാന ഖബ്ലഹു, തനിക്ക് മുമ്പുള്ള റസൂലിന്റെ ശരീഅത്തിലേക്ക് ദഅവത്ത് ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ആൾ. നബിയുടെ ഡ്യൂട്ടി ഒരു റസൂലിന്റെ ശരീഅത്തിലേക്ക് ക്ഷണിക്കലാണ്. റസൂലാണ് പുതിയ ശരീഅത്തുമായി കടന്നുവരുന്നത്. ഉദാഹരണത്തിന് ഹാറൂൻ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം റസൂലാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗറാത്തിലേക്ക്, തൗറാത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ശരീഅത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് ഹാറൂൻ അലൈഹിസ്സലാമിന്റെ ദൗത്യം. അതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം. വജ്തനിബു ത്വാഗൂത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ത്വാഗൂത്തിനെ ഒഴിവാക്കുകയും ചെയ്യുക, ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞു. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇജ്തനിബു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജാനിബുൻ എന്ന് പറഞ്ഞാൽ ഒരു വശം എന്ന അർത്ഥം. അൽജാനിബുൽ അയ്മൻ വൽ ജാനിബു അൽജാനിബുൽ യമീൻ വ ജാനിബു ഷിമാൽ എന്ന് പറയും, വലതുഭാഗം ഇടതുഭാഗം. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ ഇബ്തഇദു, ഏത് വശത്താണോ ഈ വസ്തു ഉള്ളത്, എന്തിൽ നിന്നാണ് നമ്മൾ അകലുന്നത് ആ വസ്തു ഉള്ളത്, അതിനെ വിട്ട് മറ്റൊരു വശത്തേക്ക് മാറുക എന്നാണ് ഇജ്തനബു എന്നതിന്റെ അർത്ഥം. അപ്പോ അത്തർക്കു മഅൽ ഇബ്തിആദ്, ഒരു കാര്യം ഒഴിവാക്കുക എന്ന് മാത്രമല്ല ഇജ്തിനാബ് എന്ന വാക്കിന്റെ അർത്ഥം. അതിന് തർക്കുൻ എന്നാണ് പറയുക അറബിയിൽ, ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക മാത്രമല്ല അതിന്റെ അടുത്തുപോലെ നിൽക്കാതെ അകന്നു പോവുക, അതാണ് ഇജ്തിനാബുൻ, ഇജ്തനബ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. എന്തിനെയാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്? അത്താവൂത്ത്, താകൂത്തിന്. താകൂത്ത് എന്നാൽ എന്താണ് അർത്ഥം? അതുണ്ടായിട്ടുള്ളത് തുകയാൻ എന്ന വാക്കിൽ നിന്നാണ്. തുക, യതുക, തുകയാനൻ. തുകയാൻ എന്ന് പറഞ്ഞാൽ പരിധി വിടുക. വെള്ളം പരിധിവിട്ടു നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പരിധിവിടുക എന്നുള്ളതാണ് തുകയാൻ എന്ന വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നുണ്ടായതാണ് ത്വാഗൂത്ത് എന്നുള്ളത്, പരിധിവിട്ടവൻ. എന്ത് കാര്യത്തിൽ പരിധിവിട്ടവനാണ്? ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, കുല്ലു മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു, ഒരു അടിമ ആരുടെ വിഷയത്തിലാണോ പരിധി വിട്ടിട്ടുള്ളത് അവനാണ് താഗൂത്ത്. എന്തൊക്കെ കാര്യത്തിലാണ് പരിധി വിടുക? മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുത്താഅ, അത് മഅബൂദാവാം. ഒരാൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആ പരിധി വിട്ട് മറ്റൊരാളെ ആരാധിച്ചു, മറ്റേ വ്യക്തിയെ സ്നേഹിച്ച് സ്നേഹിച്ച് പരിധി വിട്ട് ആരാധിച്ചു. ഔ മത്ബൂഇൻ, അല്ലെങ്കിൽ ഒരാളുടെ അനുയായിയായി മാറിയിട്ട് ഒരാളുടെ ഒരു കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അനുസരിച്ച് ദീനിനെതിരായിട്ടുള്ള കൽപ്പനകളും അനുസരിക്കാൻ തുടങ്ങി. ഔ മുത്താഇൻ, അല്ലെങ്കിൽ അനുസരണ, ആദ്യത്തേത് ഒരു നേതാവായി അയാളെ തന്നെ പിന്തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി അദ്ദേഹത്തെ പിന്തുടർന്നു. അതുപോലെ തന്നെ ഒരാളുടെ കാര്യങ്ങൾ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അയാളുടെ കൽപ്പന ദീനിനെതിരാകുമ്പോഴും അത് പിന്തുടരുന്നു. ഇങ്ങനെ ഒരു അടിമ ആരുടെ വിഷയത്തിലാണോ പരിധിവിടുന്നത് അവനാണ് ത്വാഗൂത്ത് എന്ന് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, വത്തവാഗീതു കസീറൂൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം താഗൂത്തിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, താഗൂത്തുകൾ കുറെയുണ്ട്, പലതരത്തിലുള്ള താഗൂത്തുണ്ട്. റുഊസുഹും ഖംസ, അവരുടെ തലവന്മാർ അഞ്ച് പേരാണ്. ഞങ്ങൾ സലാത്തുൽ ഉസൂലിന്റെ വിശദീകരണത്തിൽ കേട്ടിരിക്കും, ഇബ്ലീസ് ആണ് ഒന്നാമത്തെ താഗൂത്ത്, ലഅനഹുല്ലാ. ഇബ്ലീസ് ആണ് ആദ്യത്തെ താഗൂത്ത്. ഇബ്ലീസ് ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്, ആളുകളെ ഷെറിലേക്ക് ക്ഷണിക്കുന്നവനാണ്. രണ്ടാമത്തേത് മൻ ഗയ്യറ അഹ്കാം അല്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ നിയമങ്ങൾ മാറ്റം വരുത്തുന്നവൻ. അതുപോലെ തന്നെ മൻ ഹക്കമ ബിഗൈരി മാ അൻസല അല്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിച്ച് വേറെ നിയമങ്ങൾ കൊണ്ട് ഭരണം നടത്തുന്നവൻ. നാലാമത്തേത് മൻ ദഅ ഇലാ ഇബാദത്തി നഫ്സിഹി, തന്നെ ആരാധിക്കാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നവൻ. വ്യാജ ദൈവങ്ങൾ, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ നമുക്കറിയാം, അങ്ങനെ എന്നെ ആരാധിക്കൂ എന്ന് പറയുന്ന ആളുകൾ. അഞ്ചാമത്തേത് മൻ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദിൻ ബിൽ ഇബാദ, ഒരാളെ ആളുകൾ ആരാധിക്കുന്നു, അവൻ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടല്ല, പക്ഷെ ആളുകൾ ആരാധിക്കുമ്പോൾ അവൻ അതിൽ തൃപ്തിയാണ്, അത് പ്രതിഷേധമില്ല, അങ്ങനെയുള്ളവൻ. ഇതൊക്കെ താഗൂത്തുകളുടെ ഇനങ്ങളാണ്, ഇങ്ങനെയുള്ള പരിധിവിട്ട നേതാക്കന്മാർ, ഷെറിന്റെ നേതാക്കന്മാർ, അതാണ് താഗൂത്ത് എന്നതിന്റെ അർത്ഥം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇവിടെ മത്തനിൽ ആയത്ത് എത്രയേ കൊടുത്തിട്ടുള്ളൂ, അതിന്റെ ബാക്കി ഞാൻ വായിച്ചു. ഫമിൻഹും മൻ ഹദല്ലാഹ്, ആ പ്രബോധിതരുടെ കൂട്ടത്തിൽ, സമുദായത്തിന്റെ കൂട്ടത്തിൽ ചിലരെ അല്ലാഹു ഹിദായത്തിലാക്കി. അതിൽ പറഞ്ഞ ഹദ എന്ന വാക്കിന്റെ അർത്ഥം വഫഖഹു ലിൽ ഖൈർ, ഹദ എന്ന് പറഞ്ഞാൽ വഫഖഹു ലിൽ ഖൈർ. നമുക്കറിയാം ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്, ഹിദായത്തു ഇർഷാദ് വ ഹിദായത്തു തൗഫീഖ്. ഇർഷാദിന്റെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഖൈറും ഷെറും വിശദീകരിച്ചു കൊടുത്തു, പറഞ്ഞുകൊടുത്തു, ഇതാണ് ഖൈർ, ഇതാണ് ഷെറ് എന്ന് പറഞ്ഞുകൊടുത്തു. ആ ഹിദായത്ത് അല്ലാഹു തആല എല്ലാ മനുഷ്യന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അമ്മ സമൂദ ഫഹദൈനാഹും, സമൂദ് ഗോത്രത്തെ നാം ഹിദായത്തിലാക്കി. ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, പക്ഷെ അവർ അന്ധതയാണ് തെരഞ്ഞെടുത്തത്, ഹിദായത്ത് വേണ്ട, അന്ധത മതി എന്നവർ തെരഞ്ഞെടുത്തു. ഇപ്പൊ സമൂദ് ഗോത്രം ഹിദായത്തിലായോ? ഇല്ല, നമുക്കറിയാം അവരല്ലാഹു നശിപ്പിച്ചു കളഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിദായത്തു ബയാൻ, ഹുദൻ ലിന്നാസ്, ഖുർആൻ എല്ലാ ജനങ്ങൾക്കുമുള്ള സന്മാർഗമാണ്. ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ മനുഷ്യർക്കും ഹലാലും ഹറാമും ഖുർആൻ വിശദീകരിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ ഹിദായത്ത് ഹിദായത്തു തൗഫീഖ്, അത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്നതാണ്. ഹിദായത്തു തൗഫീഖ് എന്ന് പറയുന്നത് ഒരാൾക്ക് മനസ്സിലായ ഖൈറ് ചെയ്യാനുള്ള സൗഭാഗ്യം, അതിനുള്ള തൗഫീഖ്. തൗഫീഖ് എന്നുള്ള വാക്കിനെ ഉലമാക്കൾ പറയുന്നത് ഒരാളുടെ ഇറാദത്ത്, അയാളുടെ മനസ്സിലെ ഉദ്ദേശവും അള്ളാഹുവിന്റെ ഖദറും കൂട്ടിമുട്ടുന്നതാണ് തൗഫീഖ് എന്ന് പറയുന്നത്. ആ തൗഫീഖ്, സൗഭാഗ്യം, ചെയ്യാനുള്ള സഹായം, അത് അള്ളാഹു നിന്ന് കിട്ടുന്നതിന് ഹിദായത്ത് എന്ന് പറയും. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ, ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഹിദായത്താണ്. മറ്റുള്ളവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അമിൻഹും മൻ ഹഖത്ത് അലൈഹി ദലാല, അവരുടെ കൂട്ടത്തിൽ ചിലർക്ക് ദലാലത്ത് നിർബന്ധമായി എന്ന് പറഞ്ഞാൽ അവർ ദലാലത്ത് തെരഞ്ഞെടുത്തു, അപ്പോഴേ അള്ളാഹു അവരതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി. ഫലം അസാഖ് അള്ളാഹു ഖുലൂബഹും, അവർ പിഴക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു അവരെ പേടിപ്പിച്ചു. ഫി ഖുലൂബിഹിം മറദ് ഫസാദഹും അല്ലാഹു മറദ. ഇത്രയുമാണ് ഈ ആയത്തിനുള്ള വാക്കുകൾ. ഇതിന്റെ അർത്ഥം നമ്മൾ പറയുകയുണ്ടായി. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില പോയിന്റ്സ്, ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില ഫവായിദ്, ഫായിദകൾ. ഒന്ന്, ബയാനു അന്നാസ ലം യുത്രഖു ഹമല. സലാത്തുൽ ഉസൂലിൽ പറഞ്ഞതുപോലെ വിനോദ് ലുഹാബ് റഹിമഹുള്ള അവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അള്ളാഹു തആല അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവൻ ലം യത്രുക്കന ഹമല വലം യത്രുക്കന സുധ, അവൻ നമ്മെ വെറുതെ വിടുകയില്ല. വെറുതെ സൃഷ്ടിച്ചതല്ല, ഇനി നാളെ വെറുതെ വിടുകയുമില്ല. ഇപ്പൊ മനുഷ്യനെ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല, ഈ ജീവിതം ഒരു പരീക്ഷണമാണ്. ആ കാര്യം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാകും? ഇതിൽ നിന്ന് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ. എന്തിനാണ് പിന്നെ റസൂലിനെ പറഞ്ഞയച്ചത്? വെറുതെ സൃഷ്ടിച്ചതായിരുന്നെങ്കിൽ റസൂലിനെ പറഞ്ഞേക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അള്ളാഹു തആല നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ല. അം ഹസിബ്തും അന്നമാ ഖലഖനാകും അബഥൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഞാൻ വെറുതെ അബസ് എന്ന് പറഞ്ഞ നമ്മൾ വെറുതെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ കളിക്കൂലേ, നിസ്കാരത്തിൽ ചിലർ ചെയ്യും, അതുപോലെ ചെറിയ കുട്ടികൾ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ അലക്ഷ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾ, അതാണ് അബസ് എന്ന് പറയുന്നത്. അങ്ങനെ അബസായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചതാണോ? ഇത് അള്ളാഹു തആല നമ്മെ പേടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഉമൂമുർ റിസാലത്തി ലി ജമീഇൽ ഉമം, എല്ലാ ഉമ്മത്തുകൾക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഉമൂമിയത്ത്, അത് എല്ലാവർക്കും ഉള്ളതാണ്. മറ്റുള്ള മുർസലീങ്ങൾ, അമ്പിയാക്കൾ, അവരുടെ ഓരോരോ സമുദായത്തിലേക്കായിരുന്നു വന്നിരുന്നത്. ഈസാ അലൈഹിസ്സലാം നമുക്കറിയാം, അദ്ദേഹം ബനു ഇസ്രായേലിലേക്കാണ് വന്നത്. അവരുടെ മാറ്റിത്തിരുത്തപ്പെട്ട ബൈബിളിൽ തന്നെ അത് പറയുന്നുണ്ട്, ബനു ഇസ്രായേലിലേക്ക്, ഇസ്രായേലിന്റെ മക്കളിലേക്ക്, ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട ആടുകളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇടയനാണ് ഞാൻ എന്ന് പറയുന്നതായിട്ട്. അപ്പം ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പറഞ്ഞയച്ചത് ബനു ഇസ്രായേലിലേക്കാണ്. അതുപോലെ ഓരോ നബിമാരെയും അള്ളാഹു തആല അതാത് സമുദായങ്ങളിലേക്കാണ് പറഞ്ഞയച്ചത്. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖസായിസിൽ പെട്ടതാണ്, അദ്ദേഹത്തിന്റെ സവിശേഷതകളിൽ പെട്ടതാണ് ഉമൂമു റിസാലത്തിഹി, അദ്ദേഹത്തിന്റെ റിസാലത്തിന്റെ വ്യാപ്തി. അത് എല്ലാ സൃഷ്ടികൾക്കും, അസ്സഖലൈൻ, രണ്ട് വർഗ്ഗങ്ങളിൽപ്പെട്ട ജിന്നും മനുഷ്യനുമായ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ബാധകമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഈസാ അലൈഹിസ്സലാം അദ്ദേഹം അവസാന കാലത്ത് ഇറങ്ങി വരും എന്ന് നമുക്കറിയാം. ആ സമയത്ത് അദ്ദേഹം ഭരണം നടത്തുക, അദ്ദേഹം വിധിക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഇനി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം മുതൽ ഖിയാമത്ത് വരെയുള്ള ഓരോ മുഖല്ലഫും, ഓരോ മനുഷ്യനും ജിന്നും വിശ്വസിക്കേണ്ടത്, പിന്തുടരേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയാണ്. ഇതാണ് രണ്ടാമത്തെ ഫായിദ. മൂന്നാമത്തേത്, മുഹിമ്മത്തുർ റുസുൽ അദ്ദഅവതു ഇലാ ഇബാദത്തില്ലാഹി വൽ കുഫ്റു ബിമാ സിവാഹു. മുഹിമ്മത്തുർ റുസുൽ, മുർസലീങ്ങളുടെ പ്രധാന ദൌത്യം, അവരുടെ പ്രധാന ജോലി എന്താണ്? അദ്ദഅവതു ഇലാ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്, അള്ളാഹുവിന്റെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത് ജനങ്ങളെ പഠിപ്പിക്കുക, അതാണ് റസൂലുമാരുടെ ദൌത്യം. ഇത് നിഷേധിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികൾക്കാണ്, നബിമാർ വന്നത് ഭരണം സ്ഥാപിക്കാനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. മൗലാന മൗദൂദി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മൂസയും ഫിറൌനും തമ്മിലുള്ള പ്രശ്നം ആരാണ് ആരാധ്യൻ എന്നതായിരുന്നില്ല, മറിച്ച് ആർക്കാണ് മിസ്റിന്റെ ഭരണം എന്നതായിരുന്നു. ഇങ്ങനെയുള്ള ദലാലത്തിനുള്ള മറുപടിയാണിത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, കുല്ലി ഉമ്മ, എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു പറഞ്ഞയച്ചത് ഇതിനുവേണ്ടിയാണ്. അതിൽ മൂസ അലൈഹിസ്സലാമും പെട്ടു, എല്ലാ നബിമാരും പെട്ടു. നാലാമത്തേത്, ഇന്ന ഹിദായത്ത് തൗഫീഖി ഖാസ്സതും ബില്ലാ. ഹിദായത്ത് തൗഫീഖ്, ഒരാൾക്ക് ഹിദായത്ത് നൽകുക എന്നുള്ളത്, നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ തരം ഹിദായത്ത് അഥവാ മനസ്സിലാക്കിയ ഖൈർ അമലിൽ വരുത്താനുള്ള സൌഭാഗ്യം നൽകുക എന്നുള്ളത്, അത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഒരേ വീട്ടിൽ നിന്ന് തന്നെ, ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ചവരെ തന്നെ ഒരാളെ അള്ളാഹു തആല ഹിദായത്തിലാക്കുന്നു, ഒരാളെ അള്ളാഹു തആല ദലാലത്തിലാക്കുന്നു. എന്തുകൊണ്ട് ഹിദായത്തിലാക്കുന്നു? അത് അള്ളാഹുവിന്റെ ഫദൽ, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്തുകൊണ്ട് ദലാലത്തിലാക്കുന്നു? അത് അള്ളാഹുവിന്റെ അദൽ, ആ വ്യക്തി അത് അർഹിക്കുന്നില്ല. ഇതാണ് അതിനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം സാധിക്കുന്നതാണ് ഹിദായത്ത് നൽകുക എന്നുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരന്മാർ, നാല് പുരുഷന്മാർ, അതിൽ രണ്ടുപേർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തു, രണ്ടുപേർ കാഫിറായി മരണപ്പെട്ടു. കാഫിർ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന ശത്രുക്കളും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നവരുമായിരുന്നു. ഒരാൾ. അബൂ താലിബ് നബിയെ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ കാഫിറായി തന്നെ മരിച്ചുപോയി. ഹംസയും അബ്ബാസും അവർക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തു. ഇങ്ങനെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത്, യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് കൊടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് കുറേ ആശ്വാസമുണ്ടാകും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ, അവരെ നമ്മൾ ഇത്ര ഉപദേശിച്ചിട്ടും ഒരു മാറ്റം കാണുന്നില്ല. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ദീനിന്റെ മാർഗത്തിലല്ല, തൗഹീദിലല്ല, സുന്നത്തിലല്ല, യഥാർത്ഥ സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിലല്ല, മാസിയത്തുകൾ ചെയ്യുന്നു. അതിൽ ഒരു പരിധിവിട്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഇത് ആരോടാണ് പറയുന്നത്? അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ഏറ്റവും ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തേക്കാൾ നല്ല സ്വഭാവമുള്ള ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഅവത്ത് ഫലിക്കുന്നില്ല എന്ന് കണ്ട് വിഷമിക്കേണ്ടതില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ നമ്മുടെ അമലിലെ കുറവ് കൊണ്ടോ ഒക്കെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പക്ഷേ പരിധിവിട്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദാഴിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യന്റെ മക്കളോ മറ്റോ പഴച്ചുപോയിട്ടുണ്ടെങ്കിൽ അതിനെ അയാൾ കുറ്റം പറയേണ്ടതുമില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയാത്ത കാര്യം സാധുക്കളായ ഈ മനുഷ്യന്മാർക്ക് എങ്ങനെ സാധിക്കും? അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ് ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത്. മൂന്നാമതായി ഇതിൽ നിന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി, നമുക്ക് തന്നെ ഹിദായത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ മതിമറക്കാതിരിക്കുക. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്, ഞാൻ അന്വേഷിച്ച് പഠിക്കും എന്ന് കരുതി മതിമറക്കാതിരിക്കുക. നമുക്കാർക്കും സാധിക്കുന്ന കാര്യമല്ല നമ്മെ തന്നെ ഒരു ഹയറിലേക്ക് എത്തിക്കുക എന്നത്. അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ദീനിന്റെ മസലകൾ മനസ്സിലാകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം അമൽ ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഹദിനി വസദ്ദിദിനി, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകണം. സദാദ്, സദാദ് എന്ന് പറഞ്ഞാൽ അമ്പെയ്യുമ്പോൾ അത് ലക്ഷ്യത്തിൽ പോയി തറക്കുന്നതിനൊക്കെയാണ് സദാദ് എന്ന് പറയാൻ. അപ്പൊ കൃത്യത, എല്ലാ കാര്യവും എങ്ങനെയാണോ അള്ളാഹുവിന്റെ പരിപൂർണമായ തൃപ്തി ആ രൂപത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം, അതാണ് സദാദ് എന്ന് പറയുന്നത്. ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതാണോ അള്ളാഹുവിന് ഇഷ്ടം. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും. അതിനേക്കാൾ നമ്മുടെ കണക്കിൽ, നമ്മുടെ സാഹചര്യത്തിൽ അഫ്ദലായിട്ടുള്ള മറ്റൊരു പ്രവൃത്തി ഉണ്ടായിരിക്കാം. അതൊക്കെ മനസ്സിലാക്കി തിരിച്ചറിയാനുള്ള തൗഫീഖ്. അതുപോലെ തന്നെ ഹിദായത്തിന് വേണ്ടിയുള്ള പല പ്രാർത്ഥനകളും നമുക്കറിയാം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഫാത്തിഹയിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നു. കാരണം എന്താണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ് ഹിദായത്ത്, തൗഫീഖ്, തൗഫീഖിന്റെ ഹിദായത്ത്. അഞ്ചാമത്തെ ഫായിദ, ലാ യൽസമു മിൻ അംരില്ലാഹി ബിശൈഇ ഇറാദതുഹു ലഹു, അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഉദ്ദേശിച്ചു എന്നർത്ഥമില്ല. അഥവാ അള്ളാഹു ഇവിടെ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, അതിനാണ് റസൂൽമാരെ പറഞ്ഞയച്ചത്. അങ്ങനെ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലാ മനുഷ്യരും ഈ കൽപ്പന അനുസരിക്കണം എന്ന ഒരു തീരുമാനമെടുത്തു എന്നതിനർത്ഥമില്ല. അള്ളാഹു ചില കാര്യങ്ങൾ കൽപ്പിക്കും പരീക്ഷിക്കാൻ വേണ്ടി, അത് ആളുകൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി. തെറ്റിദ്ധരിക്കാൻ പാടില്ല. അള്ളാഹു അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി റസൂൽമാരെ പറഞ്ഞയച്ചു, എന്നിട്ട് അവന്റെ ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അവന്റെ ഉദ്ദേശം മറികടന്നുകൊണ്ട് സൃഷ്ടികൾ ശിർക്ക് ചെയ്യുന്നതാണോ? അല്ല, നേരെ മറിച്ച് അവന്റെ ഇറാദത്തുൻ കൗനിയ, അവന്റെ ഖദരിയായ പ്രാപഞ്ചികമായ ഉദ്ദേശം എന്താണ്? ഫമൻ ഷാ അഫൽ യുഅ്മിൻ ഫമൻ ഷാ അഫൽ യക്ഫർ ഇന്നാ അഅതനാ ലിൽകാഫീന നാറൻ, അതാണ് അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ ഉദ്ദേശം. അവൻ നരകവും സ്വർഗവും ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗം ആവശ്യമുള്ളവർക്ക്, അതാഗ്രഹിക്കുന്നവർക്ക് തൗഹീദ് സ്വീകരിക്കാം. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പനയുടെ ഉദ്ദേശം. ആറാമത്തെ കാര്യം, ഇസ്തിഹബാബു അലിഅഹ്തിബാർ ബി ആസാരിൽ ഖുറൂനിൽ ഊല, മുൻഗാമികളായ ഉമ്മത്തുകൾ അവരുടെ അവസ്ഥ, അവരുടെ ആഖിബത്ത്, അവർക്കെന്ത് സംഭവിച്ചു എന്നത് ഓർത്ത് ഇഅ്തിബാർ, അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക. അല്ലാഹു തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്, ഫമിൻഹും മൻ ഹദല്ലാഹു വമിൻഹും മൻ ഹഖത് അലൈഹി ദലാല ഫസീറു ഫിൽ അർദി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, കാഫിറുകളുടെ മുകദ്ദിബീങ്ങളുടെ ആഖിബത്ത്, അവരുടെ അന്തിമ ഫലം എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോ ആഖിബത്താണ് പ്രധാനം. ഒരുപാട് കാലം വലിയ അധികാരവും സമ്പത്തും ഒക്കെ കൊണ്ടു നടന്ന ആളുകളുണ്ട്, പക്ഷെ കുഫറിന്റെയും ഷിർക്കിന്റെയും ഫലമായി അവരെ അള്ളാഹു ദുനിയാവിൽ വെച്ച് നശിപ്പിച്ചു. ഫിർഔൻ, നമുക്കറിയാം ചില ഇസ്രായേലി റിവായത്തുകളിൽ തഫ്സീറുകളിലൊക്കെ കാണുന്നത് 400 വർഷം ഫിർഔൻ ഭരിച്ചുവെന്നാണ്. അള്ളാഹു ആലം, അതിന്റെ സിഹത്ത് നമുക്കറിയില്ല, പക്ഷേ ഒരുപാട് അധികാരമുണ്ടായിരുന്ന ആളാണ് ഫിർഔൻ. ഫിർഔന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു സാധാരണ പൌരനായിരുന്നു ഖാറൂൻ. കാറുവിന്റെ താക്കോലുകൾ വഹിക്കാൻ ഒരു സംഘം ആളുകൾ വേണ്ടിയിരുന്നു. അത്ര വലിയ ഖജനാവുകൾ കാറൂനുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ രാജാവായ ഫിർഔൻ എന്തുമാത്രം വലിയ സമ്പന്നനും അധികാരിയുമായിരിക്കും. ഇങ്ങനെയുള്ള ഫിർഔൻ അള്ളാഹു എന്തു ചെയ്തു? അള്ളാഹു തആല വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആക്ഷേപത്തിനെ കുറിച്ച്, ധിക്കാരികൾക്കുണ്ടായ ആക്ഷേപത്തിനെ കുറിച്ച് ചിന്തിക്കുക. വേദനാജനകമായ ശിക്ഷ അള്ളാഹു ശിക്ഷിച്ചു. എന്തിനാണ് അള്ളാഹു ഈ കഥകൾ ഖുർആനിൽ എടുത്തു പറയുന്നത്? അള്ളാഹു തആല ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ താക്കീത് ചെയ്യുകയാണ്. അകുഫാറുക്കും ഖൈറും മിൻ ഉലൈഖും അം ലകും ബറാഅത്തും ഫിസ്സുബുർ. ഇന്നുള്ള കുഫാർ, ഇന്നുള്ള നിഷേധികൾ അവരെക്കാൾ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളുകളാണോ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു. അതുപോലെ തന്നെ മുൻഗാമികളായ ഫാസിഖുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടായിട്ടുണ്ട്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതിരുന്ന ആളുകൾ, അവരെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അവരുടെ കഥ അള്ളാഹു എടുത്തു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ എഅ്തിബാറിന് വേണ്ടി. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ നമ്മൾ ആരും അള്ളാഹുവിന് വലുപ്പമേറുകയില്ല. അള്ളാഹുവിനെ നമ്മെ ആരെയും ശിക്ഷിക്കാൻ ആരോടും സമ്മതം ചോദിക്കേണ്ടതില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുക. ആ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള സലാസത്തുൽ ഉസൂലിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഫഅസ ഫിർഔനു റസൂല ഫഅഖദ്നഹു അഖദം വബീല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫമൻ അത്തഅ റസൂൽ ദഖല ജന്ന ഫമൻ വലക്കിൻ അർസല ഇലൈക്കും റസൂല ഫമൻ അത്തഅ റസൂല ദഖല ജന്ന ഫമൻ അസാഹു. സലാസത്തുൽ ഉസൂലിന്റെ മത്തനിൽ റസൂലിനെ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ട് ഈ ആയത്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആരാണോ ഈ റസൂലിനെ അനുസരിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ആരാണ് ധിക്കരിക്കുന്നത് അവനെ അള്ളാഹു ശിക്ഷിക്കും. അതിന് ഈ ആയത്ത് തെളിവാണ്. ഇതാണ് ഈ രണ്ടാമത്തെ ആയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യം ഇൻഷാഅല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഈ മത്തിന് ആർക്കെങ്കിലും ഹിഫ്ലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഹിഫ്ലാക്കുക. യാതൊരു നഷ്ടവുമില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആനും ഹദീസും അല്ലാത്ത ഒന്നും ഈ മത്തനിൽ അദ്ദേഹം എഴുതിയിട്ടില്ല. അപൂർവമായി ചില കൗലുകൾ ചില ഉലമാക്കളുടെ, ഇബ്നു തൈമിയയുടെയും അതുപോലെ ഇബ്നു കസീറിന്റെയും ഒക്കെ ചില ഉദ്ധരണികളുണ്ട്. ബാക്കിയൊക്കെ അള്ളാഹുവിന്റെ കലാമാണ്, റസൂലിന്റെ ഹദീസുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും തൗഹീദോടുകൂടി ഇഖ്ലാസോടുകൂടി കലിമത്തു തൗഹീദ് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اصلح لنا نياتنا وذرياتنا اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك